Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ജീവന് സുഖത്തെ അനുഭവിക്കുന്നതിനൊരു ഉപാധിയാണ്, എല്ലാ സാധ്യതകളും. അത് ബാഹ്യമായ സ്ഥൂലമായ ഉപാധികളും പുത്രവും മിത്രവും മറ്റും ആന്തരികമായ സൂക്ഷ്മമായ ഉപാധികളും ആ ജീവന്റെ അന്ധക്കരണം, അന്ധക്കരണവൃത്തി, അന്ധക്കരണത്തിന്റെ വിശേഷപ്പെട്ട പരിണാമം. അതുകൊണ്ട് പറയാം, എന്താണ് അതിന്റെ സാത്വികമായ പരിണാമം? പറയാം, അന്ധക്കരണത്തിന്റെ ഏകാഗ്രമായ പരിണാമം. ഒരുമിച്ചിരിക്കും അന്ധകർമ്മം, സാത്വികമാകുന്നു, ഏകാഗ്രമാകുന്നു. അതിന്റെ ബാഹ്യമായ നിമിത്തങ്ങൾ എന്തു തന്നെ ആയാലും ശരി, സുഖം അനുഭവിക്കണമെങ്കിൽ അന്ധകർമ്മം ഏകാഗ്രവും സാത്വികവുമാകുന്നു, ആരംഭമാകും. ക്രൂരമായ കർമ്മത്തിൽ നിന്നൊരാൾ സുഖം അനുഭവിക്കാൻ ശരി, സുഖാനുഭവമാണെങ്കിൽ അന്ധകർമ്മം സാത്വികവും ഏകാഗ്രവുമായി പ്രതികരിക്കുന്നു. പ്രവൃത്തി ക്രൂരമാണെങ്കിൽ, ദുഷ്ടമാണെങ്കിൽ, തിന്മയുന്നു, അവിടെ അന്ധകർമ്മത്തിന് രാജസ താമസ പരിണാമങ്ങൾ ഉണ്ടാകുന്നു, തുടർന്ന് ദുഃഖാനുഭവം ഉണ്ടാകുന്നു. പക്ഷെ സുഖാനുഭവം ഉണ്ടാകുമ്പോൾ എന്ന് വരുന്നു, അന്ധകർമ്മ വൃത്തി വിശേഷം എന്ന് പറയുന്നതാണ് ഏകാഗ്രമായ സാത്വികമായ പരിണാമം. അത് ലൗകികമായ വിഷയാനുഭവത്തിനായാലും ശരി, ഏറ്റവും പ്രാകൃതവും അതുകൊണ്ട് തന്നെ ലൗകികവുമായ മൃഗസമാനമായ വിഷയാനുഭവത്തിനാണെങ്കിലും ശരി, അവിടെ സുഖ അനുഭവം വരുന്നോ അന്ധകരണം സാത്വികമായി ഏകാഗ്രമായി. അതുകൊണ്ടാണ് സുഖാനുഭവത്തിൽ പ്രപഞ്ചത്തെ വിസ്മരിക്കുന്നു, സുഖാനുഭവത്തിൽ വിഷയത്തെ അപേക്ഷിക്കാതിരിക്കുന്നു. പറഞ്ഞു, വിഷയത്തെ അപേക്ഷിക്കുന്നവിടെ ആ സുഖത്തിന്റെ ഉത്പത്തി വിഷയം സുഖമുണ്ടാവും. പൽപ്പായസം വേണം, അത് സുഖ ഉത്പത്തിക്കുള്ള നിമിത്തം. ആ നിമിത്തത്തിന്റെ ദർശനമോ പ്രാപ്തിയോ അനുഭവമോ ഏത് തരത്തിലായാലും ശരി, സുഖാനുഭവം എന്ന് പറയുമ്പോൾ, ജീവൻ സുഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ധകരണം സത്യവുമായി തന്നെ പറയുന്നു. അന്ധകരണം ഏകാഗ്രമാകും, മറ്റു വിഷയങ്ങളെല്ലാം അന്ധകരണം പരിത്യജിക്കും. എന്നാലെ അത് സുഖത്തെ മാത്രം സ്വീകരിക്കാൻ പറ്റും. അത് ഇത് നിമിഷ നേരത്തേക്കായി, അതുകൊണ്ട് സുഖത്തെ ക്ഷണികമെന്ന് പറയും. ആ ക്ഷണനേരം ആ ജീവൻ ഭോക്താവായി മാറി അന്ധകരണം സത്യവുമായി പരിണമിച്ച് സർവവിഷയ പരിത്യാഗത്തോടും അനുഭവങ്ങളെയും സർവവിഷയങ്ങളെയും വരുത്തി സുഖത്തിന്റെ ഉത്പത്തിയിൽ നാനാ വിഷയങ്ങളുണ്ടാണ് എന്നാണ് പറയുന്നത്. സുഖത്തിൽ ഞാൻ മറന്നുപോയി, സുഖത്തിൽ ഞാൻ മറ്റെല്ലാത്തിനും മറന്നു, അവിടെ അന്ധകരണ വൃത്തി വിശേഷമാണ്. എന്താണ് അതിന്റെ വിശേഷം? അതാണ് പറഞ്ഞത്, സാത്വികവും ഏകാഗ്രവുമായ ഭാവം ഉണ്ടെന്ന്. അവിടെ തമസ അപ്രച്ഛാദ്യമാണ്, അതൂരാ സുഖാനുഭവത്തിന് തടസ്സമായിരുന്ന തമസിനെ അവിടെ ഒഴിവാക്കി അപ്രച്ഛാദനം മറമാറ്റി. അതാണ് പറഞ്ഞത്, സാത്വികമായി പരിണമിക്കുന്നു. ഒരുപക്ഷെ അവിടെ തമസിന്റെയോ രജസിന്റെയോ സാന്നിധ്യം ഉണ്ടായാൽ തന്നെയും അഗണ്യമായി ഗണിക്കത്തക്കത്. മുഖ്യം സത്വത്തിലാണ്, സത്വത്തിൽ നിന്ന് ഞാനും സുഖവും എല്ലാം ഉണ്ടാകുന്നു. ഇതെല്ലാം അന്ധകർമ്മത്തിൽ ക്ഷണങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ആ അന്ധകർമ്മം എന്ന് പറയുന്ന ഉപാധിയിലൂടെ ജീവന് തന്റെ തന്നെ സുഖവുമായിരിക്കുന്ന സുഖത്തെ അനുഭവിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ തമസിനെ മാറ്റുന്നു. പ്രസന്നെ അന്ധകർമ്മം സാത്വികമാകുന്നു, അതാണ് പ്രസന്നത. രജസ്സും തമസും ഇല്ലാതായി തീരുന്നതാണ് പ്രസന്നമാകുക. വിശേഷം അത് മാറുന്നില്ല, അതുകൊണ്ടാണ് സുഖാനുഭവത്തെ തുടർന്ന് നടന്നിട്ടുണ്ട്. ഭയം വരുന്നു, പലതരത്തിലുള്ള വിപരീത വികാരങ്ങൾ, ലജ്ജവൻ, പലതരത്തിലുള്ള വികാരങ്ങൾ തുടർന്ന് വരുന്നു. എന്തുകൊണ്ട്? അവിടെ രജസിന്റെയും തമസിന്റെയും സാന്നിധ്യത്തെ അതിന് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അതിന് കോശം തന്നെ, സുഖാനുഭവങ്ങളെല്ലാം കോശാനുഭവം തന്നെ എന്ന് ഭാഷകാരൻ തറപ്പിച്ചു പറയുന്നു. അഭിവിജ്യതേ, പ്രകടമാകുന്നു എന്ന് പറഞ്ഞു. അഭിവ്യക്തി, പ്രാകട്യം, സുഖാനുഭവത്തിന്റെ ശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നു. ഇത് സാധാരണ ഈ സുഖാനുഭവം എന്ന് പറയുന്നത് ലോകർക്ക്, ജീവന്മാർക്ക് പ്രസിദ്ധമായിരിക്കും, സാനുഭവത്തിൽ നിൽക്കുന്നു. എങ്ങനെ? വിഷയസുഖം, വിഷയസുഖം എന്നിങ്ങനെ കൽപ്പായസത്തിന്റെ സുഖം, ഇങ്ങനെ സർവജീവന്മാർക്കും അനുഭവസിദ്ധമായിരിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്? അത് അന്ധക്കരണ വൃത്തിയിൽ പ്രകടമാകുന്നതാണ്. ആ വിശേഷം എന്താണ് പറഞ്ഞു? തദ്ധി പരംബ്രഹ്മ, തദ്ധി ആ പരംബ്രഹ്മ, തദ്ധി അത് തന്നെ എന്നാണ്. അത് തന്നെ വിശേഷം, ഇതി പ്രസിദ്ധം വിഷയസുഖം എന്ന് നോവല് പറയുന്നു. സ്വാനുഭവത്തെ മുൻനിർത്തി പറയുന്നു. വിഷയസുഖം എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഒരു വിഷയത്തെ ആശ്രയിച്ചപ്പോഴാണ് നിനക്ക് അസുഖം വന്നത്. പാൽപ്പായസത്തെ ആശ്രയിച്ചതുകൊണ്ട് എനിക്ക് അസുഖം വന്നു. അതുകൊണ്ട് പറയുന്നു അത് വിഷയസുഖമാണ്. ഏത്? ആ പരബ്രഹ്മം തന്നെ. അതല്ലാതെ ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് അത് തന്നെയാണ്. എന്തുകൊണ്ടത് അത്തരത്തിൽ സുഖമായി പ്രകടമായി? അത് കാരണം അന്ധകരണമാകുന്ന ഉപാധി. തദ്വൃത്തി വിശേഷ പ്രത്യുപസ്ഥാപകസ്യ കർമ്മണോ അനവസ്ഥിതത്വ സുഖക്ഷണികത്വം. പക്ഷേ സുഖക്ഷണികമാണ്, അനുഭവിക്കുന്ന ഏത് സുഖമായാലും ശരി ക്ഷണികമാണ്. സമാധി സുഖമാണ്, ക്ഷണികം തന്നെ. എന്തുകൊണ്ട്? സമാധി വന്നു, സമാധി പോയി. തീർച്ചയായും വിഷയസുഖങ്ങളെ അപേക്ഷിച്ചത് ശ്രേഷ്ഠമാണ്. പക്ഷേ എന്ന് പറയുന്നു, സമാധിയുടെ ഉത്പത്തി, സ്ഥിതി, ഭംഗമെല്ലാം സമാധിത്തെ അനുഭവിക്കുന്നു. ഞാൻ ഇതുവരെ സമാഹിതനായിരുന്നു, എനിക്ക് സമാധി നഷ്ടപ്പെട്ടുപോയി. എന്താണ്? അതും ക്ഷണികമാണ്. പക്ഷെ സുഖത്തെ താരതമ്യം ചെയ്യുമ്പോൾ പറയുന്നു, അത് മറ്റു സുഖങ്ങളെ അപേക്ഷിച്ച് ആ സുഖ സംവേദനം തീവ്രമാണ്. അത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന, ഒരിക്കലും ലഭിച്ചാൽ വീണ്ടും വീണ്ടും ആഗ്രഹിക്കും. മറ്റു സുഖങ്ങളെല്ലാം ആ സുഖത്തിന് മുമ്പിൽ തുച്ഛമായി തീരും. മറ്റു സുഖങ്ങളെ അപേക്ഷിച്ചതിന് സ്ഥായിക്കുന്നു. വിഷയസുഖസ്മരണം പോലെ സമാധിസുഖസ്മരണം, വിഷയസുഖത്തിന്റെ സ്മരണ ആ സുഖ തീവ്രത അനുസരിച്ച് അത് ഏറി കുറഞ്ഞിരിക്കും. ഇത്രമാത്രം സുഖം അനുഭവിച്ചു എന്നെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ സുഖം അനുഭവിച്ചു, അതിനേക്കാൾ എത്രയോ ദൃഢമായി സമാധി സുഖത്തെ സ്മരിക്കാൻ കഴിയും. എന്നാൽ ഒരു സുഖാനുഭവമാണ്. അതുകൊണ്ട് അതും ക്ഷണികമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൗകികമായ ബാഹ്യമായ വിഷയത്തെ അപേക്ഷിച്ച് വരുന്ന ആ സുഖം എത്രയോ നിസ്സാരമാണ്, എത്രയോ ക്ഷണികമാണ്. പക്ഷെ എന്നാലും വീണ്ടും ജീവൻ എന്തുകൊണ്ടതിന് ആഗ്രഹിക്കുന്നു? ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷണികമായ സുഖത്തിന്റെ അനിശ്ചിതത അവൻ അനുഭവിക്കുന്നു. കാരണം സുഖം വന്നു, നശിച്ചു, പക്ഷെ വീണ്ടും അത് വരും, വീണ്ടും നശിക്കും, വീണ്ടും വരും. അപ്പോൾ ഇത് നിരന്തരമായി അനിശ്ചിതമായി അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത അനുഭവിക്കുന്നു, സ്വപ്നത്തിൽ അനുഭവിക്കുന്നു. അപ്പൊ സുഖത്തിന്റെ ഈ നൈരന്തര്യം ആ സുഖത്തിന് സ്ഥായിത്വ ഭ്രമത്തെ ഉണ്ടാക്കും. ഇത് സ്ഥിരമാണ് എന്നൊരു ഭ്രമമാണ് ഉണ്ടാകും. ഉണ്ടായി നശിച്ചുപോയതാണെന്നുള്ള കാര്യം വിസ്മരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ സുഖം സ്ഥായിയാണെന്ന് ഭ്രമിച്ചിട്ട് ആ സുഖത്തിന്റെ ഉപായങ്ങളിൽ പ്രവർത്തിക്കുന്നു. സുഖത്തിന്റെ ഉപായങ്ങളും ഉപാസനയിലും കർമ്മങ്ങളിലും അവൻ പ്രവർത്തിക്കുന്നു. അതിന്റെയൊക്കെ ആധാരം എന്താണ്? ഒരു ഭ്രമമോ? സുഖത്തിന്റെ നിരന്തരമായ അനുഭവം സുഖത്തെക്കുറിച്ച് സ്ഥായിത്വ ഭ്രമത്തെ ഉണ്ടാക്കുന്നു, സ്ഥിരമാണ് എന്നുള്ള ഭ്രമത്തെ ഉണ്ടാക്കുന്നു. പക്ഷേ സുഖത്തിന് കാരണം പുണ്യമാണ്, പുണ്യത്തിന് കാരണം നേരത്തെ പറഞ്ഞു ഉപാസന അല്ലെങ്കിൽ കർമ്മമാണ്. അത് അനവസ്ഥിതത്വം സ്ഥായിയല്ല, നിമിത്തമനുസരിച്ചിരിക്കുന്ന നൈമിത്തികം, നിമിത്തത്തിൽ നിന്നും ഉണ്ടായാൽ നിമിത്തം ക്ഷണികമാണെങ്കിൽ നൈമിത്തികവും ക്ഷണികമാണ്, നിമിത്തത്തിൽ നിന്നുണ്ടായാലും ക്ഷണികമാണ്. സുഖനിമിത്തങ്ങൾ ഇവിടെ ക്ഷണികമായിരിക്കും, അതുകൊണ്ട് സുഖത്തിൽ നിന്നുണ്ടായ ആ നിമിത്തത്തിൽ നിന്നുണ്ടായ സുഖം ക്ഷണികം തന്നെ. ഒരു കൽപ്പം എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ ആദി തുടങ്ങി ഈ സൃഷ്ടിയുടെ അവസാനം വരെ, അത് ഏത് എന്ന് തുടങ്ങി ഏതുവരെ നമുക്കറിയില്ല. ഒരു കൽപ്പം മുഴുവൻ ഒരാൾ സമാധി സുഖത്തിലിരിക്കുന്നു എന്നിരിക്കട്ടെ, ശ്രേഷ്ഠമാണല്ലോ, മറ്റ് വിഷയാനുഭവത്തെ പോലെ അല്ലല്ലോ, ശ്രേഷ്ഠം തന്നെ. തീർച്ചയായും വിഷയ സുഖത്തെ മായി തരണിപ്പെടുത്തുമ്പോൾ ശ്രേഷ്ഠം തന്നെ. പക്ഷേ അനന്തമായ കാലത്തിൽ കൽപ്പം ക്ഷണം, ഒരു കൽപ്പത്തിന് ക്ഷണത്തിന്റെ സ്ഥാനമാണ്. ഒരു കൽപ്പം കൽപ്പാന്തത്തോളം ഒരാൾ പ്രപഞ്ചത്തെ വിസ്മരിച്ച് സുഖത്തിലിരുന്നാലും അനന്തമായ കാലത്തിൽ എന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എന്താണ്, അതും ക്ഷണിയില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്, അനവസ്ഥിതത്വ തത് വൃത്തിവിശേഷ പ്രത്യുപസ്ഥാപകസ്യ കർമ്മം. ആ വൃത്തിവിശേഷമുണ്ടല്ലോ, സുഖവൃത്തി എന്ന് പറഞ്ഞ സാത്യവും ഏകാഗ്രവുമായ വൃത്തി, അതിനെ സൃഷ്ടിക്കുന്ന അതിന്റെ പ്രത്യുപസ്ഥാപകം അതിനെ പ്രകടമാക്കുന്നു, അല്ലെങ്കിൽ ജീവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. വസ്തുതയിൽ അതാണ് സംഭവിക്കുന്നത്. കർമ്മ കർമ്മം അല്ലെങ്കിൽ ഉപാസന ജീവന ഭോക്താവായ ജീവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും വിശേഷവൃത്തി സുഖവൃത്തി അത് പ്രദർശിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ജീവനവനെ അനുഭവിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ വിജ്ഞാനത്തിന്റെ വിജ്ഞാനമയനായി ആനന്ദമയനായി. സിനിമ കാണുമ്പോൾ പ്രദർശനത്തിൽ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയുന്നു. സുഖവൃത്തിയുടെ പ്രദർശനം വരുമ്പോൾ ജീവൻ ഉടൻ അതിന്റെ ഭോക്താവായി മാറുന്നു. സിനിമയുടെ ദർശനം വരുമ്പോൾ ഉടൻ തന്നെ ജീവൻ അതിന്റെ ഭോക്താവായി മാറുന്നു. ആ ദർശനത്തിൽ നിന്ന് അവൻ ആനന്ദത്തെ കണ്ടെത്തും. അവിടെ വിഷയമാകുമ്പോൾ അവിടെ ആനന്ദമോ ദുഃഖമോ ഭയമോ ലജ്ജയോ എന്ത് വേണോ വരും. ഇവിടെ സുഖത്തെക്കുറിച്ച് പറയുക, വിജ്ഞാനവും ആനന്ദവും അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം നിമിത്തമായിരിക്കുന്ന കർമ്മ ഉപാസനയും അനവസ്ഥിതാവിനൊരു സ്ഥായിത്വം, അത് എന്തുകൊണ്ട് സ്ഥായിത്വമില്ല, അസ്ഥായിയായിരിക്കുന്ന നല്ല പ്രാണ മനസ്സുകളെ ആശ്രയിച്ചിട്ടാണ് കർമ്മ ഉപാസനകളെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന സുഖം അത് ക്ഷണികമാണ്. അതേതിൽ നിന്ന് സുഖത്തെ സൃഷ്ടിച്ചാലും ശരി, കർമ്മത്തിൽ നിന്നായാലും ശരി, ഉപാസനയിൽ നിന്നായാലും ശരി, ശരിയാണ്, ആ സുഖത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്, അതിനെ നിഷേധിക്കുന്നു, അത് വലിയ സുഖമാണ്, അതിനെയും നിഷേധിക്കുന്നു. പക്ഷെ എല്ലാം ക്ഷണികമാണ്, പിന്നുണ്ട് അതിന്റെ പിന്നിൽ. അതിന്റെ ഏറ്റവും സ്ഥൂലമായി വരുന്ന കർമ്മം, സൂക്ഷ്മമായി വരുന്ന വൃത്തികൾ ഇതെല്ലാം അനവസ്ഥിതമാണ്. ഇതിനൊന്നും ഒരു സ്ഥായിത്വം ഗാഡി നിയന്ത്രണത്തിലല്ല, ജീവന്റെ നിയന്ത്രണത്തിലല്ല, കർമ്മം ജീവന്റെ നിയന്ത്രണത്തിലല്ല, വൃത്തികൾ ജീവന്റെ നിയന്ത്രണത്തിലല്ല. അതെല്ലാം പ്രാപഞ്ചികമായ ഒരു നിയമവ്യവസ്ഥയെ പിന്തുടർന്ന് ജീവന്റെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായി മാറുകയാണല്ലോ. ജീവൻ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ വളരെ ഇതുപോലെ ക്ഷണികമാണ്. ജീവന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നും, പക്ഷെ ക്ഷണികമാണ്. ജീവൻ അവന്റെ എല്ലാ പൗരുഷവും ഉപയോഗിച്ചാൽ ഇതിന്റെ എല്ലാം മേറി അവന്റെ മുഴുവൃത്തികളുടെ മേറി വരുന്ന സ്വാതന്ത്ര്യം ക്ഷണികമാണ്. അതാണ് കൽപ്പാന്തം വരെ സമാധിയിലിരുന്നാലും സമാധി കഴിഞ്ഞിട്ട് പോകുന്നു. അതുകൊണ്ട് സുഖം എന്താണ്, അനുഭവവൈദ്യമായ സുഖം, അത് ഏത് സുഖമായാലും ശരി ക്ഷണികമാണ്. അതിന് ആപേക്ഷികമായി പറയാം, അത് ദീർഘമായ സുഖമാണ്, അത് ക്ഷണികമായ സുഖമാണ് എന്ന് ഞാൻ പറയാം. തദ്ദേത അന്ധകരണം തപസ്സ തമോഗ്നേന വിദ്യയ ബ്രഹ്മചര്യേണ ശ്രദ്ധയാച നിർമ്മലത്വം അപദ്യതേ യാവത് യാവത് താവത് താവത് വിവിക്തേ പ്രസന്നേ അന്ധകരണേ ആനന്ദവിശേഷ ഉത്കൃഷ്യത വിപുലീഭൂതി. ഞാൻ നേരത്തെ സമാധിയുടെ കാര്യം പറഞ്ഞത് അതാണ് ഇവിടെ പറയുന്നത്. പദ്യത അന്ധകർമ്മം. ഇനി വിഷയത്തിന്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞു. വിഷയസുഖം എന്താണ്? അതിൽ ഇനി പറയുന്നു സാധനയിൽ നിന്ന് കിട്ടുന്ന അതങ്ങനെ തമസ് അന്ധകർമ്മം തപസ് എന്ന് പറയുന്നത് തമോഘ്നയാണ്. തപസ്സിനെ ഹനിക്കുന്നതായിരിക്കും. തമസ്സിനെ ഹനിക്കുന്നതെന്ന് പറയുന്നത് അന്ധകർമ്മത്തിന്റെ മാലിന്യത്തെ ഹനിക്കുന്നു. അതിന്റെ രജസിനെയും തമസിനെയും ജയിക്കുന്നു. തമസ് എന്ന് പറഞ്ഞാൽ രജസും തമസ്. അങ്ങനെയുള്ള തപസ്സായിരിക്കും. അല്ലാതെ ഘോരമായ തപസ് ക്ലേശത്തെ ഉണ്ടാക്കുന്ന തപസ് അത് സുഖത്തെ തരത്തില്ല. തമസ്സിന് ഹനിക്കുന്ന തപസ് ജീവിതത്തിലെ നിഷ്ഠകൾ, സാത്വികമായ നിഷ്ഠകൾ. അതിനൊരു ലക്ഷ്യമുണ്ടെന്താണോ അന്ധകർമ്മത്തിന്റെ ശുദ്ധി, തമോ നാശം, അതിനുവേണ്ടിയിട്ടുള്ള തപസ്സുകൾ അത് ചെയ്യുമ്പോൾ മാത്രം. അതാണ് ആൾക്കാർ പരാതി വരാറ്. ഞാൻ ഒരുപാട് തപസ് ചെയ്യുന്നു, പക്ഷേ എന്റെ ഫലം എന്ന് പറയുന്നത് ദുഃഖമാണ്, ദുഃഖമാണ്. യോഗാസനം ചെയ്തു പൊടലിവേദന മാറുന്നില്ല. തപസ് തന്നെയാണ് അതുപോലെ യോഗാസനം പൊടലിവേദന ഉണ്ടാക്കി ദുഃഖത്തിന് കാരണമായി തീർന്നതാണ്. അതിന്റെ ശാസ്ത്രമാണ് പറയുന്നത് തപസ് തമസിനെ ഹനിക്കുന്നതായിരിക്കും. അത് വിധിപ്രകാരമായിരിക്കും. ആചാര്യന്മാർ നിർദ്ദേശ രീതിയിലായിരുന്നു. ഇപ്പൊ എല്ലാ തപസ്സുകളും അങ്ങനെ വരുന്നതുകൊണ്ട് വരുന്നു അത് തമസിനെ ഹനിക്കുന്നു. വിദ്യ തപസ് പോലെ തമസ്സിന് ഇതെല്ലാം തമസ്സിനെ ഹനിക്കുന്ന മാലിന്യങ്ങളെ നശിപ്പിക്കുന്നു. ഉപാസന വിദ്യ ഉപാസന എല്ലാ മാലിന്യങ്ങളെയും പേരൊക്കെ പറയാം. രജസും തമസ്സും ബ്രഹ്മചര്യം ബ്രഹ്മചര്യം വ്രതം നിഷ്ഠ കാമം തുടങ്ങിയ രജസിന്റെ ഫലമായി വരുന്ന മാലിന്യങ്ങളെ നശിപ്പിക്കാനുള്ളതാണ്. ഇതിനെല്ലാം സഹായിക്കുന്ന ശ്രദ്ധ ഗുരുവിന് ശാസ്ത്രത്തിന് എല്ലാം ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും. ഗുരു പറയുന്നു ബ്രഹ്മചര്യം പാലിക്കണം, നിങ്ങളുടെ ദോഷമാണ്. ശ്രദ്ധയുള്ളവനെ അത് പാലിക്കാൻ വേണ്ടി ഗുരു പറയുന്നു ഉപാസന അനുഷ്ഠിക്കണം. ഇന്ന ഉപാസന ചെയ്യണം. ശ്രദ്ധയില്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. ഇന്ന് തപസ്സിനെ അനുഷ്ഠിക്കണം. അത് അനുഷ്ഠാന വേണമെങ്കിൽ ക്ലേശത്തെ ഉണ്ടാക്കിയാലും ശരി. തപസ് ക്ലേശകരമാണ്, പക്ഷെ തപസ്സിന്റെ ഫലം ക്ലേശത്തെ ഉണ്ടാക്കുന്നതാണ്. അതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. തപസ് ചിലപ്പോൾ ക്ലേശത്തോടുകൂടി അനുഷ്ഠിക്കേണ്ടതായി. അത് ക്ലേശം വരുന്ന ഇവിടെ അതിന്റെ അനുഷ്ഠാനത്തിലാണ്. എല്ലാം ഉപാസനയിലും ബ്രഹ്മചര്യത്തിലും എല്ലാം അനുഷ്ഠാനത്തിൽ ക്ലേശമുണ്ട്, പക്ഷെ ഫലത്തിൽ ക്ലേശമില്ല. എന്തുകൊണ്ടാണ് അതിന്റെ ഫലം? ഇതെല്ലാം ശ്രദ്ധയോടുകൂടി ചേരുമ്പോൾ അതിന്റെ ഫലം സുഖമാണ്. എന്തുകൊണ്ട് പറയുന്നു നിർമ്മലത്വം അപദ്യതേ എന്ത് അന്ധക്കരണം ഇതെല്ലാം ആത്യന്തികമായ ഫലം നിറഞ്ഞാണ് അന്ധക്കരണത്തിന്റെ സാത്വികത. അതാണ് നിർമ്മലത്വം. നേരത്തെ പറഞ്ഞ പ്രസന്നത അവിടെ രജസവും തമസവും അത് മാറ്റിക്കളയുന്നു. തപസ്സനുഷ്ഠിക്കുന്നു, ഉപാസന ചെയ്യുന്നു, ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ടും ക്ലേശമാണെങ്കിലോ അവിടെ അനുഷ്ഠാനം പൂർണ്ണമാകുന്നില്ല. അനുഷ്ഠാനം ഫലത്തെ നൽകത്തക്കതായി അതുകൊണ്ടാണ്. അനുഷ്ഠാനത്തിന്റെ പൂർത്തിയിലാണ് ഫലമുണ്ടാകുന്നത്. കർമ്മത്തിന്റെ പൂർണ്ണതയിൽ ഫലം, അതാണ് വൈദികമായി സിദ്ധാന്തം. കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിൽ ഫലമെന്ന് പറയുന്നില്ല ഒരിടത്ത്. കർമാനുഷ്ഠാനത്തിൽ എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ കർമ്മ വൈകുന്നതെന്ന് പറയും, ഫലം ഉണ്ടാകത്തില്ല. എന്താണോ നിർദ്ദേശത്തിന് അതുണ്ടാകത്തില്ല. ഒരു കർമ്മവും നിഷ്ഫലമാകുന്നില്ല, പക്ഷേ ഒരു കർമ്മം കർമ്മത്തിന്റെ ഫലം എന്നൊരു നിയമമാണ്. ആ നിയമം അനുസരിച്ച് സംഭവിച്ചതിന് തീർന്നതാണ്. അത് ഈശ്വരീയമായ നിയമമാണ്. ഈശ്വരന്റെ നിയമത്തെ പ്രകൃതിക്കോ ജീവനോ ലംഘിക്കാൻ സാധ്യമാണ്. അപ്പൊ നിയമമനുസരിച്ച് സംഭവിക്കേണ്ടതാണല്ലോ. എന്റെ തപസ് കൊണ്ട്, എന്റെ ഉപാസന കൊണ്ട്, എന്റെ ബ്രഹ്മചര്യം കൊണ്ട്, എന്റെ ശ്രദ്ധ കൊണ്ട് ഞാൻ സുഖത്തെയാണല്ലോ അനുഭവിക്കേണ്ടത്. ദുഃഖമാണല്ലോ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എന്തെങ്കിലും പൂർണ്ണത പൂർണ്ണതയിലും ഉപാസം. അതിന് മുമ്പെന്താണ്? അതിന്റെ അനുഷ്ഠാനമാണ്. അനുഷ്ഠാനത്തിൽ ക്ലേശമാണ്, ക്ലേശകരമാണ് ഈ അനുഷ്ഠാനം. അതാണ് ക്ലേശവും സുഖവും തമ്മിലുള്ള ബന്ധം. അനുഷ്ഠാനത്തിൽ ക്ലേശം ഫലത്തിൽ സുഖം. അതെന്താണെന്ന് പറഞ്ഞത്, യഥാ എപ്പോഴാണോ നിർമ്മലത്വം ആപത്തിയത്, ആ നിർമ്മലത്വത്തെ പ്രാപിക്കുന്നത് അത് അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയിൽ യാവത് യാവത് പറഞ്ഞതിന്റെ പുരോഗതിക്കനുസരിച്ച് എന്നും പറയും. പൂർണ്ണമായ ഫലം അനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയിൽ, പക്ഷെ പ്രകൃതിക്കൊരു നിയമമുണ്ടല്ലോ, ഏതൊരു കർമ്മത്തിനും അതിൻ്റെതായ ഫലമുണ്ടാവും. കർമ്മം എങ്ങനെയോ അങ്ങനെ പോകും. അപ്പൊ എത്രമാത്രം യാഗത്യാവും, എത്രമാത്രം പുരോഗമിക്കുന്നു, അതിനനുസരിച്ച് ദുഃഖത്തിന്റെ നിവൃത്തി വരുന്നു, സുഖത്തിന്റെ അഭിവ്യക്തി വരുന്നു. അതിന് സാധിശയ സുഖം. വാസ്തവത്തിൽ ഒരുവൻ ഒരു സാധകൻ തന്നെ എന്തുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു, എന്തുകൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ഒരാൾ സ്വയം അറിയാം. അതിന് തന്റെ മനസ്സ് തന്നെ കാരണം. തന്റെ വിചാരങ്ങൾ, തന്റെ വാക്ക്, തന്റെ പ്രവൃത്തി, അത് തന്നെയാണ് ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്. തൻ സത്കർമ്മങ്ങളും സദാചാരങ്ങളും എല്ലാം പാലിക്കുന്നുണ്ടെങ്കിൽ ദുഃഖത്തിന് നിമിത്തമായ മനസ്സും വാക്കും പ്രവൃത്തിയും നിലനിൽക്കുമ്പോൾ അത് ദുഃഖത്തിനുണ്ടാക്കും. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അനുഭവം സുഖ ദുഃഖ സമ്മിശ്രമായിട്ടായി, സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദുഃഖം അനുഭവിച്ചു. പക്ഷേ അയാളുടെ അനുഷ്ഠാനത്തിൽ അയാൾക്ക് നിഷ്ഠയുണ്ടെങ്കിൽ യാഗത്യാവ് അനുഷ്ഠാനത്തിലുള്ള അയാളുടെ പുരോഗതി അനുസരിച്ച് യാഗത്യാവ് അന്ധകരണം എന്ത് ചെയ്യുന്നു, വിവിക്തി, അത് ഏകാന്തമാകുന്നു, വിഷയമുഖമുക്തമാകുന്നു, വിപരീത ഭാവനകളിൽ നിന്ന് അത് മുക്തമാകുന്നു. അതിനനുസരിച്ച് അന്ധകരണം ഏകാന്തമാകും, ഏകാന്തയോ എന്നും മറ്റും പറയുന്നു. അന്ധകരണം ഇപ്പോഴും വിഷയ സമ്മിശ്രമാണ്, വിഷയങ്ങളോടുകൂടി ചേർന്ന് കൊണ്ടിരിക്കാൻ പറ്റും. വിഷയങ്ങളാണെങ്കിലോ രജ തമോ ബാഹുല്യം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ രജസ്സും തമസ്സും. അതിന് ദൂരീകരിക്കാനാണ് ഈ പറയുന്ന തമസ്സും ഉപാസനയും ബ്രഹ്മചര്യവും ശ്രദ്ധയും പറയുന്നു. അതിന്റെ പുരോഗതിക്കനുസരിച്ച് പാറിപ്പെട്ടിട്ട് കാര്യമില്ല. പ്രസന്ന അന്ധകരണേ, അത് ഏകാന്തമാകുന്നു, വിഷയ വിനർമുക്തമാകുന്നു. അന്ധകരണത്തിൽ ഈ രജസ്സും തമസ്സും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അത് വിവിക്തമല്ല, അത് ആത്മാവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് വിവിക്തമാകുന്നത്. വിവിക്ത സേവി, വിഷയങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ അത് വിവിക്തമല്ല, വിവിക്ത വിപരീതമാണ്. അപ്പൊ അത് രജസ്സും തമസ്സും തന്നെ അവിടെ വർദ്ധിച്ചിരിക്കും. അപ്പൊ സാധനയുടെ ഫലം എന്ന് പറയുന്നത് എന്താണോ, ഈ അന്ധകരണത്തിൽ നിന്നുള്ള വിഷയ നിർമ്മാർജ്ജനമാണ്. അത് പലപ്പോഴും നമ്മുടെ സങ്കല്പത്തിലുള്ളതായിരിക്കും. അതാണ് ഭാഷ്യകാരനോട് വിശദീകരിക്കുന്നത്. അത് പ്രസന്നമാകുന്നു, അതിന്റെ അടയാളമാണ് പ്രസന്നത. പ്രസന്നത എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് സാത്വികത. പ്രസന്ന അന്ധകരണേ ആനന്ദ വിശേഷം കൃഷി വിപുലീകോതി. നേരത്തെ പറഞ്ഞു ഒരാനന്ദം, ആനന്ദം അങ്ങനെയാണ് പ്രസിദ്ധം ലോകത്തവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സർവജീവന്മാർക്കും ആനന്ദത്തെ അറിയാം. ആനന്ദത്തെ ആർക്കും ആരോടും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, ആനന്ദ വിശേഷം, ഇത് പരിചയപ്പെടേണ്ട ആനന്ദമാണ്. എന്തുകൊണ്ട്? ഇത് തപസ്, ഉപാസന, ബ്രഹ്മചര്യം, ശ്രദ്ധ, ഇതെല്ലാം ഉണ്ടാകുന്ന ആനന്ദമാണ്. നമുക്ക് പരിചയമുള്ള ആനന്ദത്തെ പ്രാപിക്കുന്നതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം അത് ഇതിനകം പരിചയപ്പെട്ടു കഴിഞ്ഞതാണ്. ആ ആനന്ദം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് വീണ്ടും ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ദുഃഖം നിരാശം ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ വീണ്ടും ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്നു. നഷ്ടപ്പെട്ട ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി ലൗകിക ഉപായങ്ങളും മതി. അതിനു വേണ്ടിയിട്ട് തപസ്സും ബ്രഹ്മചര്യവും ശ്രദ്ധയും ഇല്ല. പക്ഷെ ഇതിലൂടെയെല്ലാം പ്രാപിക്കേണ്ട ഒരു ആനന്ദമുണ്ട്. അതിനിവിടെ പറയുന്നു ആനന്ദ വിശേഷം. ആനന്ദം ഏതായാലും ശരി, അതിന്റെ ഉറവിടം ഒന്ന് അത് നേരിട്ട് പറയുന്നത് തത്. ആ ബ്രഹ്മം, പരബ്രഹ്മമാണ് ആനന്ദത്തിന്റെ ആധാരം, അധിഷ്ഠാനം. അവിടെ നിന്നും എന്താണ് ഒരു വിശേഷ ആനന്ദം ഉണ്ടാകുന്നത്, അതാണ് ആത്മീയമായ ആനന്ദം. ഇവിടെയാണ് അടുത്ത് ചോദിക്കും എന്താണ് നവീകരണം. ആത്മീയം തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കും. എല്ലാവരും ബ്രഹ്മമാണ്, എല്ലാവരിലും സുഖമാണ്, എല്ലാവരും സുഖത്തെ ആഗ്രഹിക്കുന്നു, നേടാൻ വേണ്ടി പ്രയത്നിക്കുന്നു. നേടിയാലും നേടിയില്ലെങ്കിൽ എല്ലാവരും ബ്രഹ്മമാണ്. എന്താ പ്രത്യേകത? വിദ്വാനോ വിദ്വാനം തന്നെ പറയുന്നു. ആനന്ദ വിശേഷ ഒരു വിശേഷമായ ആനന്ദം ഉത്കൃഷ്ട വിപുലീഭവം വിപുലമായി തീരുന്നു എന്ന് പറഞ്ഞാൽ വ്യാപത്യാവത് താവത്താവത്ത എത്രയ്ക്ക് എത്രയ്ക്ക് അയാൾ പുരോഗമിക്കുന്നു അത്രയ്ക്ക് അത്രയ്ക്ക് ആനന്ദം വിപുലമാകുന്നു. ആനന്ദത്തെയാണ് നേരത്തെ പറഞ്ഞു സമാധാനം, ശാന്തി, സുഖം, സമാധാനം എന്നെല്ലാം പറയും. ആത്മീയ ശാന്തി അത് വിപുലമാകുന്നു. അത് അയാളുടെ സാധ്യതയുടെ പുരോഗതി അനുസരിച്ച് വിപുലമാകുന്നില്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലുണ്ട് ന്യൂനതയുണ്ട്, അയാളുടെ കർമ്മത്തിൽ വൈകുണ്യമുണ്ട്, അതുകൊണ്ട് ഫലം ഉണ്ടാകുന്നില്ല. മറിച്ചാണെങ്കിലോ അയാളുടെ ആനന്ദം വിപുലമാകും. എന്തുകൊണ്ട്? ഈ ആനന്ദത്തിന്റെ ഉറവിടം തന്റെ സ്വരൂപം തന്നെ. ആ ഉറവിടം അവിടെ നിന്ന് ഈ അന്ധക്കം നിവൃത്തി ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നു. ഇങ്ങനെയാണ് സൂര്യബിംബത്തെ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്. സൂര്യബിംബം വളരെ അകലെയാണ്. ആ ബിംബത്തെ ഒരിക്കലും കണ്ണാടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് കണ്ണാടിയേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ മടങ്ങ് വലുതാണ്. എന്നിരിക്കലും ആ ബിംബത്തെ കണ്ണാടിക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും. അത് പ്രതിഫലനം മാത്രമാണ്, വാസ്തവമാണ്. എന്നാലും ഒരു സൂര്യബിംബമാണ്. കേവലം ഒരു പ്രതിഫലനമാണെങ്കിലും അത് എന്തിന്റെ പ്രതിഫലനം? സൂര്യന്റെ പ്രതിഫലനമാണ്. അതുപോലെ ഈ ആത്മസ്വരൂപം അതിന്റെ പ്രതിഫലനമാണ് അന്ധക്കാരവൃത്തിയിലൂടെ ആനന്ദമായി സുഖമായി ശാന്തിയായി അനുഭവപ്പെടുന്നത്. പക്ഷെ അത് പ്രതിഫലനം മാത്രമാണ്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താണ് പ്രതിബിംബമാണ് ബിംബം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതെന്തായാലും രണ്ടും രണ്ടത്. പക്ഷെ അതിന്റെ സാദൃശ്യം, അതിന്റെ സമാനത, അതിന്റെ ഏകരൂപത അത് വളരെ അതിശയകരമാണ്. സൂര്യനെപ്പോലെ തന്നെ ഇരിക്കുന്ന ബിംബവും, സൂര്യനെപ്പോലെ തന്നെ പ്രകാശിക്കുന്ന ബിംബവും, അതുതന്നെയാണ് ഇതിന് ആനന്ദ വിശേഷം എന്ന് പറയുന്നത്. അത് ആ ബ്രഹ്മത്തിൽ നിന്നും പ്രകടമാകുന്നതാണ്. അത് വിപുലീഭവതി ഭക്ഷിക്കുക എന്നിവിടുത്തെ പറയും. ശ്രുതി എന്ന് പറയുന്ന രസവും വയസ്സഹ, അത് രസം തന്നെയാണ്, ആനന്ദം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? ആനന്ദം തന്നെയാണ് ഈ പറയുന്ന തപസ്സും ശ്രദ്ധയും അനുഷ്ഠാനങ്ങളെ കൊണ്ട് അവൻ ശാന്തിയെ പ്രാപിക്കുന്നു, ആനന്ദത്തെ പ്രാപിക്കുന്നു. കർമ്മവും ഉപാസനയും കൊണ്ട് അവൻ സ്വർഗത്തെ പ്രാപിക്കുന്നു, സുഖത്തെ പ്രാപിക്കുന്നു. അവിടെയെല്ലാം എന്താണ് അവൻ പ്രാപിക്കുന്നത്? സുഖമാണ്. മുമ്പ് പറഞ്ഞല്ലോ ആ ഭോക്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ്, സന്നികർഷമായിരിക്കുന്നതാണ് ആനന്ദമായ കോശം. ബാഹ്യമായ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ആ ഭോക്താവ് പിന്തിരിഞ്ഞ് ആന്തരികമാണ്, അപ്പോഴാണ് പരമമായ ശ്രേഷ്ഠമായ സുഖത്തെ അനുഭവിക്കുന്നത്. ആ സുഖത്തിന്റെ ഉറവിടങ്ങൾ തന്നെയാണ് തന്റെ സ്വരൂപം എന്ന് അവനെ തുറച്ചപ്പെടുത്തേണ്ടത്. അതിന് യുക്തിയും അനുഭവവും അതിന് പ്രമാണം. വിഷയത്തെ ആശ്രയിച്ച് സുഖത്തെ നേടുന്നുണ്ടെങ്കിൽ അതെല്ലാം കേവലം സുഖത്തിന്റെ ഉത്പത്തിക്ക് സുഖനിമിത്തമായിട്ട് മാത്രം. സുഖാനുഭവത്തിൽ ഭോക്താവ് ഇവിടെ പറഞ്ഞതുപോലെ വിവിക്തനാകുന്നു, ഏകാന്തനാകുന്നു, വിഷയത്തെ വിടുന്നു. അനുഭവത്തിൽ പിന്നെ വിഷയം ആവശ്യമുണ്ടാകും, അവിടെ കേവലം അനുഭവം മാത്രം. വിഷയനിമിത്തമായി സുഖം ഉത്പന്നമായി, പക്ഷെ വിഷയാനുഭവത്തിൽ സുഖാനുഭവത്തിൽ വിഷയമില്ല, വിഷയ വിസ്മരണം സംഭവിക്കും. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? രസോ വൈത്ത, അവൻ സ്വയം തന്നെ, ആ ഭോക്താവ് സ്വയം തന്നെ ആനന്ദമായി കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഭോക്താവിന്റെ സ്വരൂപമാണ്. പക്ഷെ ആ ഭോക്താവിന്റെ സ്വരൂപത്തിൽ നിന്നുള്ള ഒരു പ്രതിരൂപമാണ് ഈ ആനന്ദം എന്നേ പറയാൻ പറ്റും. മറിച്ച് ഈ ആനന്ദം തന്നെയാണ് ആ ഭോക്താവെന്ന് പറയാൻ പറ്റും. ഭുക്തവായിരിക്കുമ്പോൾ അവൻ ആനന്ദമയനായിരിക്കുന്നു, അതുകൊണ്ടാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. എന്നാൽ അവൻ അത് പരമാർത്ഥം, പരമാർത്ഥമായതാണ് അത് വ്യവഹാരാധീനം തന്നെ. അത് മുമ്പ് പറഞ്ഞതിൽ നിന്നും മാറ്റം, ആ വ്യവഹാരാതീതമായ തലത്തിൽ നിന്ന് വിട്ട് ആനന്ദാനുഭവത്തിന്റെ തലത്തിലേക്ക് ജീവൻ എങ്ങനെ വരുന്നു, എങ്ങനെയാണ് ഭോക്താവാകുന്നു, എന്തുകൊണ്ട് അവന് ആനന്ദമയ കോശം എന്ന് വിളിക്കുന്നു, എന്താണ് ആനന്ദമയ കോശം, ആനന്ദ സ്വരൂപമായ ബ്രഹ്മവും തമ്മിലുള്ള ഭേദവും സാദൃശ്യവും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത്. രസമുഖയുമായ ബദ്ധ ആനന്ദീ ഭവതി, ഈ ആനന്ദമായ കോശം അവിടെ ഭോക്താവായിരിക്കുന്നവൻ അയം രസം ലബ്ധ്വ, ഈ രസത്തെ നേടിയിട്ട്. ഏത് രസം? രസോ വൈസഹ, ആ രസസ്വരൂപനായിരിക്കും, ആത്മാവിന്റെ രസത്തെ നേടിയിട്ട് നടത്തും. രസത്തെ അന്വേഷിച്ചാൽ അത് അവിടെ തന്നെ എത്തിച്ചേരും, തന്നെ തന്നെ എത്തിച്ചേരും. രസമാണ് തന്നോട് സന്നികർഷമായിരിക്കുന്നത്. ആനന്ദി ഭൂരിയായും സ്വയം ആനന്ദിക്കുന്നു. അത് വിഷയാനന്ദമായാലും ശരി, ആത്മീയാനന്ദമായാലും ശരി, ഏതായാലും ശരി, ഈ രസത്തിന്റെ ഉറവിടം സ്വസ്വരൂപം തന്നെ. അവിടെ നിന്നാണത് പ്രകാശിക്കുന്നത്, പ്രകടമാകുന്നത്. യേശുദേവ ആനന്ദയാദി, യവൻ തന്നെയാണ് ആനന്ദിപ്പിക്കുന്നത് എന്ന് പറയുന്ന വിഷയങ്ങൾ ആനന്ദത്തിന്റെ നിമിത്തമാണ്. എന്തൊക്കെ വൃത്തി ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നതാണ്? കണ്ണാടി ബിംബത്തെ പ്രതിഫലിപ്പിക്കുന്നതുപോലെ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ഭാഗികമായി ശരിയാണ്. പക്ഷെ ആരാ അവനെ ആനന്ദിപ്പിക്കുന്നത്? യേശ, ഈ രസസ്വരൂപനായ ആത്മാവാണ്, അതാണ് അവനെ ആനന്ദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ത്യാഗത്തിൽ സുഖം, ഭോഗത്തിൽ സുഖമുണ്ട്, പക്ഷെ ത്യാഗത്തിൽ അതിനേക്കാൾ ഏറെ സുഖമാണ്, പതിന്മടങ്ങ് സുഖമാണ് അനുഭവിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ആ സ്വരൂപത്തിൽ നിന്നുള്ള സുഖം ഭോഗ്യ വിഷയങ്ങളുടെ സഹായമില്ലാതെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ആനന്ദിപ്പിക്കുന്നത് യേശുദേവ ഇവൻ തന്നെയാണ്, ആരെ? ജീവനെ ആനന്ദിപ്പിക്കുന്നത്. ജീവൻ ആനന്ദമയ കോശസ്ഥിതനായി ആനന്ദത്തെ അനുഭവിക്കുന്നത്. അത് ജാഗ്രതയിൽ സ്പഷ്ടമല്ല, സ്വപ്നത്തിലേറെ സ്പഷ്ടം. എന്തുകൊണ്ട്? ജാഗ്രതയുടെ വിഷയങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലെങ്കിലും അവനവിടെ സുഖത്തെ അനുഭവിക്കുന്നു. അപ്പൊ ജാഗ്രത വിഷയങ്ങൾ അല്ലല്ലോ മുഖ്യകാരണം. എന്തുകൊണ്ട്? അവിടെ എവിടെയാണ് ഈ സ്വപ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ നിന്നുള്ള സുഖത്തെ അവൻ അനുഭവിക്കുന്നു. ഏതസ്യവാനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ഉപജീവന്തി. ഈ ആനന്ദത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ മാത്രം ലേശം ഉപജീവന്തി അനുഭവിക്കുന്നവരെ അന്യാനി ഭൂതാനി ഈ സർവജീവികളും. എങ്ങനെ? ഉപാധികളിലൂടെ. അനുകൂലമായ വിഷയങ്ങൾ ഉപാധിയാകുന്നു, ആ വിഷയങ്ങളെ അനുകൂലമാക്കി തീർക്കുന്ന അന്ധക്കരണം ഉപാധിയാകുന്നു, അല്ലെങ്കിൽ മനസ്സിന്റെ പ്രണാമം വൃത്തി അത് ഉപാധിയാകുന്നു. ആവൃത്തിയിൽ ഉള്ള ഗുണം സത്വഗുണം അത് ഉപാധിയാകുന്നു. ഈ ഉപാധികളെല്ലാം കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു ലേശ ഒരല്പമാത്രം പ്രകാശിപ്പിക്കുന്നു. ഉപജീവന്തി, ആ സുഖത്തെ ആശ്രയിച്ചവൻ ജീവിക്കുന്നു. ജീവിക്കുന്നു എന്ന് വെച്ചാൽ നിലനിൽക്കുന്നു. സുഖത്തെ ആശ്രയിച്ച് ജീവനെ നിലനിൽക്കാൻ പറ്റും, എങ്ങനെ ഭോക്താവായി നിലനിൽക്കാൻ പറ്റും. ഇവിടെ സുഖത്തിന്റെ ഭോക്താവായി ജീവൻ നിലനിൽക്കുന്നത് ഈ ആനന്ദത്തെ ആശ്രയിക്കുന്നുകൊണ്ടാണ്. ഈ ആനന്ദത്തെ ആശ്രയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവനെന്ത് ചെയ്യും? നിലനിൽക്കത്തില്ല. അങ്ങനെ ദുഃഖം കൊണ്ട് മനുഷ്യൻ മരിക്കുന്നു, മരിച്ചു പോകും. ജീവനെ നിലനിൽക്കാൻ പറ്റില്ല, ശരീരത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. ജീവനാശം സംഭവിക്കുന്നില്ല. പക്ഷെ ആനന്ദത്തെ അവന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആനന്ദത്തിന്റെ ഉറവിടത്തിൽ നിന്ന് ആനന്ദത്തെ അവന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് വിഷയസംബന്ധം കൊണ്ടായിക്കോട്ടെ, ആനന്ദത്തെ കണ്ടെത്തിയില്ലെങ്കിൽ ജീവനെ നിലനിൽക്കില്ല, അവൻ ഭോക്താവായി നിലനിൽക്കും. ഞാൻ മരിക്കും, മരിച്ചുകളെ നിലനിൽക്കില്ല. ദുഃഖമാണ്. ദുഃഖത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ജീവിച്ചാലും മരണ സമ്മർദ്ദം. അത് ലോകത്തിൽ വ്യവഹാരത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന അതെന്ന് പറയുന്നു. ഈ ആനന്ദ ലേശത്തെ ആശ്രയിച്ചിട്ട് ജീവന്മാർ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ ജീവവ്യവഹാരം, അന്നമയ പ്രാണമയ മനോമയ കോശങ്ങളെ ആശ്രയിച്ചുള്ള ഈ ജീവന്റെ വ്യവഹാരങ്ങളെല്ലാം ഏറ്റവും ആന്തരികമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ഈ ആനന്ദമയ ദിവസത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം ശ്രുതി വ്യക്തം.